2024 ജൂലൈ 23 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. ദുരന്ത വഴികൾ തുറക്കുന്ന മാലിന്യമലകൾ. വാസി പാങ്ങിൽ എഴുതുന്നു, തലസ്ഥാന നഗരിയിൽ മാലിന്യം നിറഞ്ഞ തോട്ടിൽ ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞതിന്റെ നടുക്കത്തിൽ നിന്നും കേരളം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ശാസ്ത്രം ഞൊടിയിടയിൽ വികസിക്കുകയും ലോകം ഒരു വിരൽ തുമ്പിലേക്ക് ചെറുതാകുകയും ചെയ്യുമ്പോഴും മാലിന്യം എന്ന മഹാവിപത്ത് ഒഴിയുന്നില്ല. മാലിന്യ ശാപമില്ലാതെ ഒരു കാലത്ത് ഹരിതാപയും പച്ചപ്പുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന കേരളം ഇന്ന് ഓർമ്മയിൽ മാത്രമായി. ജലാശയങ്ങളാലും വനസമ്പത്തു കൊണ്ടും സമ്പന്നമായിരുന്ന കേരളത്തിൽ ആ രണ്ട് സുന്ദര ഭൂമികളും ഇന്ന് മാലിന്യങ്ങളാൽ നിറയുകയാണ്. എത്രയെല്ലാം മാലിന്യ സംസ്കരണ പദ്ധതികൾ കൊണ്ടുവന്നാലും ജനങ്ങൾ മാലിന്യം തള്ളാനുള്ളതല്ലെന്നും സംസ്കരിക്കാനുള്ളതാണെന്നുമുള്ള പാഠം പഠിച്ചിട്ടില്ല. മാലിന്യ സംസ്കരണം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ബോധ്യം വരാത്ത വലിയൊരു ജനത ഇപ്പോഴുമുണ്ടെന്ന് ചുരുക്കം. ഈ വർഷം December 31 മുഴുവൻ സർക്കാർ ഓഫീസുകളും ഹരിത ഓഫീസുകളാക്കി മാറ്റാൻ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ ജില്ലാതലത്തിൽ തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളുടെയും ക്വാർട്ടേഴ്സുകളുടെയും പരിസരം ഉൾപ്പെടെ മാലിന്യമുക്തമായില്ലെങ്കിൽ പിഴ ഒടുക്കേണ്ടി വരും. അടുത്ത വർഷം March 31 സംസ്ഥാനം മാലിന്യമുക്തമാക്കാൻ സംസ്ഥാന സർക്കാരിനൊപ്പം എല്ലാ സ്ഥാപനങ്ങളും പങ്കാളികളാവണമെന്ന് ഹരിത കേരള മിഷൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ 16 ബ്ലോക്കുകളിൽ ഹരിത കേരള മിഷനുള്ള റിസോഴ്സ് പേഴ്സന്റെ നേതൃത്വത്തിൽ സർക്കാർ ഓഫീസുകളിൽ പരിശോധനയ്ക്കായുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. മാലിന്യ സംസ്കരണത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാൽ മാത്രമാണ് എ ഗ്രേഡ് നൽകുക. ഊർജ്ജ സംരക്ഷണവും ഉറപ്പാക്കും. അനാവശ്യമായ വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുതെന്നും ജലം പാഴാക്കാനിടയുള്ള പൊട്ടിയ ടാപ്പുകളും മറ്റും മാറ്റണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണ് ഗ്രീൻ പ്രോട്ടോകോൾ? സർക്കാർ ഓഫീസുകളിൽ ഉണ്ടാകുന്ന മാലിന്യം എന്തൊക്കെ? സർക്കാർ ഓഫീസുകൾ എങ്ങനെ മാലിന്യമുക്തമാക്കാം? എന്നീ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇനിയും സർക്കാർ ജീവനക്കാർക്കും ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും പിടികെട്ടിയില്ലെന്നത് ഒരു വസ്തുതയാണ്. ഓണത്തിന് ഡിസ്പോസിബിൾ വേണ്ട. ഓണാഘോഷ പരിപാടികളിൽ ഒരു സർക്കാർ ഓഫീസുകളിലും ഡിസ്പോസിബിൾ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് തൃശൂർ ജില്ലയിൽ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകരം വീണ്ടും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള സ്റ്റീൽ ചില്ല പോലുള്ളവ ഉപയോഗിക്കണം. ഓരോ ജീവനക്കാരും പ്രത്യേക ഗ്ലാസ് പാത്രം എന്നിവ നീക്കി വെക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജൈവ മാലിന്യം വളമോ പാചക ഇന്ധനമായോ ആക്കിയും അജൈവ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് കൈമാറിയും മാലിന്യത്തിന്റെ അളവ് കുറച്ച് ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണമെന്നുമാണ് നിബന്ധന. പേപ്പറിലും പ്ലാസ്റ്റിക്കിലും തെർമോകോളിലും നിർമ്മിച്ച എല്ലാ ഡിസ്പോസിബിൾ വസ്തുക്കളുടെയും ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കി വേണം ഇത് സാധ്യമാക്കാനെന്നും നിർദ്ദേശമുണ്ട്. സർക്കാർ ഓഫീസുകളിൽ മാലിന്യങ്ങൾ പരമാവധി കുറയ്ക്കണമെന്നും ജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നും പ്ലാസ്റ്റിക്കുകൾ ഹരിത കർമ്മസേനയ്ക്ക് നൽകണമെന്നും പരിസരങ്ങളിൽ ചെടികൾ നട്ട് ഹരിതാപമാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹരിത കർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകി അജൈവ പാഴ്വസ്തുക്കൾ കൈമാറണമെന്നും ഓഫീസുകളിൽ എല്ലാ മാസവും ഡ്രൈഡേ ആചരിക്കണമെന്നും തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എല്ലാ സർക്കാർ ഓഫീസുകളും പരിശോധന നടത്തുമെന്നും ആദ്യഘട്ടത്തിൽ തിരുത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുമെന്നും തുടർ പരിശോധനയിൽ ഉണ്ടാകുമെന്നും ഹരിത കേരളം ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ C ദിദികയും വ്യക്തമാക്കിയിരുന്നു. നഗരങ്ങളിൽ നിറയുന്ന മാലിന്യങ്ങൾ. പകർച്ചവ്യാധികൾ ബാധിച്ചവരുടെ എണ്ണം കൂടുമ്പോഴും നഗരത്തിലെയും ഗ്രാമങ്ങളുടെയും ഒഴിഞ്ഞയിടങ്ങളിലെല്ലാം മാലിന്യങ്ങൾ തള്ളുന്നതും മറ്റൊരു പകർച്ചവ്യാധിയാകുന്നുണ്ട്. അതേസമയം മാലിന്യം തള്ളുന്നവർക്കെതിരെ പിഴ ഈടാക്കുന്നതടക്കമുള്ള നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നുമില്ല. മഴ ശക്തമായതോടെ പ്രധാന ബസ് സ്റ്റാൻഡുകൾക്ക് സമീപം പോലും മാലിന്യം ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം നിലഞ്ഞ നിലയിലാണ്. റോഡരികുകളിലും മാലിന്യ കൂമ്പാരങ്ങളുണ്ട്. തിരക്കില്ലാത്ത റോഡുകളിൽ മാലിന്യം തള്ളുന്നവരുമേറെ. കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ പാടത്തേക്ക് തള്ളുന്നത് തിരം കാഴ്ച. പച്ചക്കറി മാലിന്യവും ഭക്ഷണ അവശിഷ്ടങ്ങളും തൃശൂർ വടക്കുന്നാഥ മൈതാനത്ത് തള്ളുന്നതിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു. ശക്തൻ നഗറിലെ മൈതാനത്ത് കഴിഞ്ഞ ദിവസം കെട്ടിടാവശിഷ്ടങ്ങൾ വരെ നിറഞ്ഞിരുന്നു. തൃശൂർ കോർപ്പറേഷന്റെ അഭിമാന പദ്ധതിയായ ആകാശപാതയ്ക്ക് കീഴിലായിരുന്നു മാലിന്യം. ശക്തനിൽ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് മാലിന്യമാണ് കൂടുതലും തള്ളുന്നത്. മാലിന്യ കൂമ്പാരത്തിൽ തുണിക്കെട്ടുകൾ, തെർമോകോളുകൾ, പൊട്ടിയ ചില്ലുകൾ, ഇലക്ട്രിക് മാലിന്യങ്ങൾ വരെയുണ്ട്. ജലാശയങ്ങളിലേക്ക് കക്കൂസ് മാലിന്യം. ജില്ലയിലെ പ്രധാന പുഴകളിലേക്ക് വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇതോടെ പുഴയിൽ മലിനജലം നിറഞ്ഞു. കിണറുകൾ മലിനമായി. പുഴയിൽ കറുത്ത നിറത്തിലുള്ള വെള്ളം വലിയ തോതിൽ ഒഴുകിയതോടെ ദുർഗന്ധം വമിച്ചു. അതേസമയം ചില പഞ്ചായത്തുകൾ കർശന നടപടിയെടുക്കുന്നുമുണ്ട്. മാലിന്യം തള്ളിയാൽ 1,000 മുതൽ 50,000 രൂപ വരെ പിഴയും 6 മാസം മുതൽ 1 വർഷം വരെ തടവും ശിക്ഷയുണ്ട്. മാലിന്യം കത്തിക്കുകയോ കുഴിച്ചു മൂടുകയോ ചെയ്താൽ 5,000 രൂപ പിഴയെടുക്കണം. പുഴവെള്ളത്തിൽ മാലിന്യം കൂടുമ്പോൾ കുളവാഴ, ചണ്ടി എന്നീ കൂടുന്നത് കാർഷിക പ്രതിസന്ധിക്കും കാരണമാകുന്നുണ്ട്. തരിശിട്ട പാടങ്ങളിൽ തള്ളുന്നത് ശുചിമുറി മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും വരെയാണ്. ജലാശയങ്ങൾക്കരികെ താമസിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുന്നുണ്ട്. ഒഴിഞ്ഞയിടങ്ങളിൽ വൃത്തിയാക്കാൻ അധികൃതർ മുൻകൈ എടുക്കുന്നതുമില്ല. ആരോഗ്യവകുപ്പ് കണ്ടെത്തിയ ഹോട്ട്സ്പോട്ടുകളിൽ മാലിന്യം നീക്കുന്നുമില്ല. ഡ്രൈഡേ ആചരണം തദ്ദേശ സ്ഥാപനങ്ങളിലും മറ്റും പൂർണ്ണമായി ഇല്ലാതെയായെന്നും എടുത്തു പറയണം. ഫണ്ട് അപര്യാപ്തത മൂലം ഓടകളും ജലസ്രോതസ്സുകളും വൃത്തിയാക്കുന്നില്ല. അങ്ങനെ നിരവധി അനാസ്ഥകൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് പരിഹരിച്ചാൽ മാത്രമേ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണം ലക്ഷ്യപ്രാപ്തിയിലെത്തൂ.